കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ആരാധനകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ശേഷാൽ വന്ന നേരം മുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം, വലിയവരുടെ മലയാളത്തിലുള്ള പാട്ടുകൾ കേൾക്കുവാനും ഇംഗ്ലീഷിൻ്റെ ആ തർജ്ജമയും മറ്റെല്ലാം കേട്ടുമ്പോൾ ഇതേ ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടെ സഭയിൽ എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ നമുക്ക് അവഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ തമിഴ് മാത്രം ആരംഭിച്ച ആ സഭയിൽ ഇടയിൽ ഒരു ഇംഗ്ലീഷ് ആരാധന ആരംഭിച്ചു. കാരണം സൺഡേ സ്കൂൾ പോകുന്ന പിള്ളേർ പറഞ്ഞു, ഞങ്ങൾക്ക് തമിഴ് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് വേണം. എന്നാൽ സമയം വളരെ ചുരുക്കമാണ്, അതിനകത്ത് ഒരു 10 നിമിഷം 15 നിമിഷം ദൈവവചനത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിങ്ങൾക്ക് വന്ദനം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഭയായ എലോഹിം ഫെലോഷിപ്പ് എൻ്റെ പേരിലും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം നില കാണുവാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം ചുരുക്കമായി പറയുവാൻ, എൻ്റെ സാക്ഷ്യം കൂടെ പറയുവാൻ ദൈവമിടയാക്കി. ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എന്താണ് സംസാരിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പറഞ്ഞത്, ഇന്ന് ഇവിടെ ആലോചന പറയണമെന്ന്. ഞാൻ ചിന്തിച്ചപ്പോൾ ഒരേ ഒരു കാര്യം, സ്നേഹം, സ്നേഹത്തെക്കുറിച്ച് പറയണമെന്ന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഒരു ചില വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്താം. ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞ 6 മാസക്കാലം അത്ഭുതകരമായി നടത്തി. 7 മാസത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ച രാവിലെ മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശഖലധീന രഘബല ശഖദാര ബഹ. ദൈവത്തിന് അത്ഭുതശക്തി, വ്യാപാര ശക്തി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ ആരാധനയിലും ഓരോ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണരുവാനും അനുഭവിക്കാനും ദൈവനെ സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇവിടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടുന്നുവോ അവിടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബ്ബ, ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നുമല്ല കർത്താവേ, നിന്റെ കൃപയാൽ കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളെ നടത്തിയല്ലോ. അതിനാ നിനക്ക് സ്തോത്രം. ഈ ദിവസവും ഞങ്ങളുടെ കുടുംബമായി കുഞ്ഞുങ്ങളുമായി ചേർന്ന് എന്നെ ആരാധിക്കുവാൻ ഈ ആരാധന നൽകിയല്ലോ. അതിനാ സ്തോത്രം. കണ്ണുകടച്ച് തന്നെ പ്രാർത്ഥിക്കാൻ, ദൈവമേ നിന്നെ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസം ഈ മക്കളോടുകൂടെ കർത്താവേ, നിന്റെ ദാസന്മാർ ദാസിയോടു ചേർന്ന് ഞങ്ങളും ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ നിന്റെ വചനം മാറ്റമില്ലാത്ത വചനം, ജീവനുള്ള വചനമാണ് കർത്താവേ. ജീവിപ്പിക്കുന്ന വചനമാണ് കർത്താവേ. ഞങ്ങൾ ഉത്തേജിപ്പിക്കുന്ന വചനമാണ് കർത്താവേ. ഹല്ലേലൂയ. ക്ഷീണിതരാകുമ്പോൾ ക്ഷീണങ്ങളെ മാറ്റി ബലപ്പെടുത്തുന്ന കർത്താവിന്റെ വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് കർത്താവേ പറയുവാൻ പോകുന്ന വചനത്തിൻ അടിസ്ഥാനത്തിൽ ഒരു ചില വാക്കുകൾ പറയുവാൻ എന്നെ സഹായിക്കണമേ. നീ പറയണം, ഞാൻ കേൾക്കാം. നിന്റെ മക്കളോട് സംസാരിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു കർത്താവേ. മഹത്വവും മാനവും പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. ക്രിസ്തേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണം നല്ല പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവസ്നേഹം എന്താണ് എന്ന് 1 തിമോത്തിയോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് ശരിയായിട്ട് അവൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അവൻ്റെ നിർവചനമുണ്ട്. ഇറ്റ്സ് എ ഡെഫിനിഷൻ. ആ എനിക്ക് നിങ്ങൾ വായിച്ചതിനെ സഹായിക്കണം. 1 തിമോത്തിയോസ് 1:5 എടുത്ത് വായിക്കാം. ആ അതാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. നിർവ്യാജ സ്നേഹം നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരണം. വാഗൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാം, എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കാണും. ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. വാഗൊണ്ട് പറയാം ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹമെന്ന വാക്കിന് അഗാപ്പേ എന്നുള്ള വാക്കാണ്. അഗാപ്പേ എന്ന് പറഞ്ഞാൽ ആ ദൈവസ്നേഹമാണ്. അതിന് വേറൊരു പദമുണ്ട് സ്നേഹത്തിന്, ഫീലിയോ എന്ന് പറഞ്ഞതും. അതിനോട് മനുഷ്യൻ അവര് ലൗകികമായ അല്ലെങ്കിൽ ജഡികരുടെ അല്ലെങ്കിൽ മനുഷ്യ ലോകത്തിന്റെ മനുഷ്യന്മാർ കാണിക്കുന്ന സ്നേഹത്തിന് ഫീലിയോ എന്ന് പറയാം. എന്നാൽ ദൈവ സ്നേഹത്തിൽ പറയുന്നത് അഗാപ്പേ, അതിൻ്റെ ഇംഗ്ലീഷിന്റെ അർത്ഥം അൺകണ്ടീഷൻ ലവ്, നിബന്ധനയില്ലാത്ത സ്നേഹം. അല്ലല്ലോ, ആ സ്നേഹമാണ് നാം പ്രതീക്ഷിക്കുന്നത്. ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിബന്ധനയില്ലാത്ത സ്നേഹം. ഈ സ്നേഹത്തെക്കുറിച്ച് നാം വിവാഹ നേരങ്ങളിൽ ഒന്ന് കുരിന്തിർ 13:1-16 വചനങ്ങൾ വായിച്ചാണ് നാം അന്നത്തെ ആ വിവാഹ ചടങ്ങിൽ പ്രസംഗിക്കുന്നത്. കാരണം അവിടെ സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ വായിച്ചത് നിർവ്യാജ സ്നേഹം, നിർവ്യാജ വിശ്വാസം, ശുദ്ധ മനസ്സാക്ഷി, മനസ്സ് ശുദ്ധമായിരിക്കണം. അതെന്ന് വരുന്നതാ യഥാർത്ഥ സ്നേഹം. ആ സ്നേഹം നമ്മളുണ്ടോ എന്ന് നാം തന്നെ പരിശോധിച്ചു നോക്കും. ഞാൻ ആരോടും ചോദിക്കുന്നില്ല, നിങ്ങൾ തന്നെ പരിശോധിച്ചു, ഞാൻ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ സ്നേഹം ഒരു മാറ്റമില്ലാത്ത സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:12 വചനം വായിക്കുമ്പോൾ അവിടെ ഒരു സ്നേഹത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ വാക്ക് അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് എൻ്റെ കൽപ്പന. ഹല്ലേലൂയ. സ്നേഹം എന്നത് സാധാരണ കൽപ്പന, ഇറ്റ്സ് എ കമാൻഡ്. കർത്താവ് നൽകുന്ന കമാൻഡാണ് സ്നേഹം. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ അൺകണ്ടീഷൻ ലവ് അല്ലെങ്കിൽ നിബന്ധനയില്ലാത്ത സ്നേഹം നമുക്ക് വേണം. ലോകമുള്ള അല്ലെങ്കിൽ ജഡികർ കാണിക്കുന്ന സ്നേഹത്തെ നമ്മൾ ഫീലിയോ ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പേ സ്നേഹം എന്ന് പറഞ്ഞാൽ നിബന്ധനയില്ലാതെ അവൻ സ്നേഹിച്ചാലും നീ സ്നേഹിച്ചാലും സ്നേഹിച്ചെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നാം പാപിയായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. റോമർ 5:8 വായിക്കുമ്പോൾ നാം പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു വായിക്കാം. റോമർ 5:8 ക്രിസ്തു നാം പാപിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. അങ്ങനെ ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 3:14 വായിക്കുമ്പോൾ താൻ എൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനോ അവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ തൻ്റെ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയും. വായിക്കാം അത് 3:16 യോഹന്നാന്റെ 3:16 വായിക്കും. ദൈവം ലോകത്തെ സ്നേഹിക്കുവാൻ കാരണമെന്ന് വെച്ചാൽ ലോകജനങ്ങളെല്ലാം കർത്താവിൻ്റെ സൃഷ്ടിയാണ്. നാം വിചാരിക്കുന്നു അവർ ജഡികരാണ്, അവരും ദൈവത്തിൻ്റെ മക്കളാണ്. നാമും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവരും ദൈവത്തിൻ്റെ മക്കളാണ്. നാം എല്ലാവരും ഒന്നുപോലെ സ്നേഹിക്കണം എന്നാണ് ദൈവം പറയുന്നത്. കാരണം ശത്രുവിനെ സ്നേഹിക്കുന്ന പറയുന്നത്, നിന്നെ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നത് യഥാർത്ഥമായി എല്ലാവരും സ്നേഹിക്കാം. ലോകർ ജഡികർ സ്നേഹിക്കുന്നു, അവനെ സ്നേഹിച്ചവനെ അവനെ സ്നേഹിക്കുന്നു. എന്നാൽ നാം അങ്ങനെയല്ല. ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവാൻ. അതുകൊണ്ടാണ് മത്തായി 5:43-45 വായിക്കുക. അപ്പോൾ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചു നമുക്ക് എന്താ പ്രതിഫലം? എന്നാൽ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ ഒരു ആത്മാവിനെ നേടുന്നു. ഹല്ലേലൂയ. ദൈവസഭയിൽ ഒരു ചേർക്കുകയാണ്, ദൈവ കൂട്ടായ്മയിൽ ഒരു ലോക മനുഷ്യനെ കൂട്ടിച്ചേർക്കുകയാണ് സ്നേഹത്തിന് മൂലം. അപ്പോൾ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ലോകർ പറയുന്നു സ്നേഹമാണ് അഗ്നിസാരം ഒഴിയെന്ന് പറയുന്നല്ലോ. ലോകത്തിന് ഈ ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം ഇല്ലെങ്കിൽ ലോകത്ത് ഒന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ യോഹന്നാന്റെ ലേഖനം 1:4-7 വായിക്കാം. ഞാനൊന്ന് വായിക്കും. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. ദൈവം സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ അന്യോന്യം സ്നേഹിക്കുക എന്നും ഈ സ്നേഹം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ഞാൻ പറഞ്ഞല്ലോ അതിന് നിബന്ധനയില്ലാത്ത സ്നേഹമാണ്. എല്ലാവരെയും സ്നേഹിക്കും. തീയോരെയും നല്ലവർക്കും മഴ കൊടുക്കും ദൈവം, വേര് കൊടുക്കും ദൈവം. അപ്പോൾ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ മക്കളായ നാം എന്ത് ചെയ്യണം? എല്ലാവരെയും സ്നേഹിക്കണം. ഹല്ലേലൂയ. സഭയിൽ വരുന്നവർ മാത്രം സ്നേഹിക്കുവാനല്ല, സഭയ്ക്ക് പുറത്ത് നിൽക്കുന്നവരെ സ്നേഹിക്കുക, അവരെ വീട്ടിൽ സഭയ്ക്കകത്ത് കൊണ്ടുവരിക നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഈ സദസ് അല്ലെങ്കിൽ ഈ ഓഡിയൻസ് അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിയും. നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് അല്പം ചിന്തിച്ച് നോക്കുക. അവിടെ പറയുന്നു, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സ്നേഹിക്കുന്ന ജ്ഞാനം നിങ്ങളുടെ ഇവരിൽ ആരിൽ നിന്ന് ജനിച്ചിരിക്കുന്നു? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സ്നേഹിക്കും. അപ്പോൾ ദൈവത്തിൽ ജനിക്കാത്തവൻ സ്നേഹിക്കല്ല എന്ന് പറഞ്ഞാൽ അവൻ ജഡികനാണ്. രണ്ട് കൂട്ടം നാം വായിക്കുന്നു, ജഡികനെന്നും ആത്മീയനെന്നും. അപ്പോൾ നാം ആരുടെ കൂട്ടത്തിലായിരിക്കുന്നു നാം ചിന്തിച്ച് നോക്കുക. ഹല്ലേലൂയ, നാം ജഡികനാണോ അല്ല ആത്മീയനാണോ? നാം ജഡികനാണെങ്കിൽ എന്ത് ചെയ്യും? സ്നേഹിക്കില്ല. എന്നാൽ ആത്മീയനാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കും. അതാ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവത്തെ അറിയുന്ന മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കും. ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്ന ഞാനും നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ്റെ 15:11 വായിച്ചപ്പോൾ എന്ന് വായിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇറ്റ്സ് നോ റൂൾ. റൂൾ ക്യാൻ ബി ചേഞ്ച്, ബട്ട് കമൻ കനോട്ട് ബി ചേഞ്ച്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൽപ്പന ഒരു നാളും മാറ്റുവാൻ കഴിയുന്നതല്ല. ദൈവം അന്നും പറഞ്ഞു നീ മറ്റുള്ള സ്നേഹിക്കണമെന്ന്. ആ ദൈവസ്നേഹം ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറയുന്നു. നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ അതൊന്നും പ്രയോജനമില്ല. എന്നാൽ നിന്നെ വെറുക്കുന്നവൻ, നിന്നെ ദ്വേഷിക്കുന്നവൻ, അവനെ നീ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ ആ കൽപ്പന ഇവിടെ നിറവേറും. ഹല്ലേലൂയ. അടുത്ത് പറയുമ്പോൾ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം വായിക്കുക, ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്. അടുത്ത് പറയുന്നു, ദൈവം തൻ്റെ ഏകജന പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിനും ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തിനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്കും പ്രായച്ചിത്തമാകുവാൻ അയച്ചു തന്നെ. സാക്ഷാൽ സ്നേഹം ആകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കണം. പരസ്പരം നാം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപം ദൈവാത്മാവിൻ്റെ കൂടെ വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, 1 കൊരിന്ത്യൻ 13 വളരെ വ്യക്തമായി പറയുന്നു. പൗലോസ് പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത് എന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 13 വായിച്ച് നമുക്ക് തീർക്കാം, നല്ല സമയമില്ലല്ലോ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിൽക്കുന്നു. എന്നാൽ ഏറ്റവും വലിയത് സ്നേഹം. ഹല്ലേലൂയ. കുടുംബത്തിൽ സ്നേഹമില്ല എന്ന് നോക്കുമ്പോൾ, മാതാപിതാക്കളുടെ ഇടയിൽ സ്നേഹമില്ല, മക്കളുടെ ഇടയിൽ സ്നേഹമില്ല. അങ്ങനെ കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. കടശി കാലം, അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നോക്കുമ്പോൾ സ്നേഹം ലേശവുമില്ല, ഭവനങ്ങളിലില്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല മക്കൾ, മക്കളെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നില്ല. എത്രയോ കൊലപാതകം നടക്കുന്നു കേരളത്തിൽ നോക്കുമ്പോൾ, പത്രങ്ങൾ നോക്കുമ്പോൾ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കൊല്ലുന്നു. എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാക്കുവാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. എഫേസ്യ ലേഖനം 6:1-2 വായിക്കുമ്പോൾ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ കൽപ്പന യേശു കർത്താവ് 2 വിഭാഗിച്ചു. പുറപ്പാട് പുസ്തകം 20:1-17 വായിക്കുമ്പോൾ, 1-14 വചനങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ളതാണ്, ദൈവസ്നേഹം, ദൈവത്തെക്കുറിച്ചുള്ള കാര്യം. എന്നാൽ 12-17 മറ്റുള്ളവരെ കുറിച്ച്, അല്ലെങ്കിൽ ലോക മനുഷ്യരല്ല, ഈ ലോകത്തുള്ള സഹോദരന്മാരെ കുറിച്ചുള്ള സ്നേഹ, സഹോദരന്മാരെ കുറിച്ച് പറയുന്നതാണ് ആ സ്നേഹം. അതിൽ ആദ്യത്തതും ഒന്നാമത്തതുമായ ആ കൽപ്പന എന്ന് നോക്കിയാൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിനക്ക് നീ ദൈവം നൽകുന്ന നിന്റെ ദേശത്ത് നീ ദീർഘായുസ് ഒരുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നിന്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം. നാം വിചാരിക്കുന്ന കുഞ്ഞുങ്ങളാണ് മാതാക്കളെന്ന് അല്ല, നാവും നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കളാണ്. എൻ്റെ അമ്മയ്ക്ക് 93 വയസ്സായി. ഞാൻ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ അമ്മയെ പോയി കാണാം. അവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും പ്രായമുണ്ട്, അമ്മയ്ക്ക് 94 വയസ്സായി. എനിക്കവരെ മറക്കാൻ പറ്റുമോ? അവർക്ക് ഞാൻ എൻ്റെ മക കുഞ്ഞാണ്, എനിക്ക് അവർ മാതാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശൈശവപ്രായത്തിലുള്ള ജനങ്ങൾ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം ആദ്യം. ഹല്ലേലൂയ. ഐ റിക്വസ്റ്റ് ഓൾ ദ ചിൽഡ്രൻ ഓഫ് ദി ചർച്ച് ഷുഡ് ഹോണർ ആൻഡ് ഒബേ യുവർ പാരൻസ്. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം ധന്യമായി തീരും. യുവർ ലൈഫ് വിൽ ബി പ്രോസ്പെറസ്. യു വിൽ ബ്ലെസ്ഡ് ഇൻ ദ സൊസൈറ്റി. യു വിൽ ബ്ലെസ്ഡ് അറ്റ് ഹോം ആൾസോ, ഈവൻ ദി ചർച്ച് ആൾസോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ നിന്റെ മാതാക്കന്മാരെ സ്നേഹിക്കണം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ആകാൽ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നാം എല്ലാം കുഞ്ഞുങ്ങളാണ്. നാം അപ്പനെന്നോ അമ്മയെന്നോ പറഞ്ഞാലും എൻ്റെ പിതാവിന്, എൻ്റെ കർത്താവ് ദൈവത്തിന് എന്താ, നാം ഓരോരുത്തരും മക്കളാണ്. ഹല്ലേലൂയ. എൻ്റെ മകനും എൻ്റെ കർത്താവിനും മകനാണ്. ഞാനും എൻ്റെ കർത്താവിന് മകനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും കർത്താവിന് മകനും മകളുമാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞോളാം എൻ്റെ അമ്മയെന്നോ അല്ലെങ്കിൽ എൻ്റെ മാമിയായിരുന്നോ മറ്റേതെങ്കിലും പേര് വിളിച്ച് വിളിക്കാം. എന്നാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നാണ്. ഹല്ലേലൂയ. മക്കളും ദൈവത്തിന് മുമ്പിൽ മക്കളാണ്. നാമും ദൈവത്തിന് മുമ്പിൽ മക്കളാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ബഹുമാനിക്കുക, സ്നേഹിക്കുക, ദൈവത്തിൽ വളരുക. എന്നാൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതം ധന്യമായി തീരും. സ്നേഹമാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പാട്ട് പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ, തേടി വന്നോ ദോഷിയാം എന്നെയും എന്നെയും നാഥ, ഇത്രമ സ്നേഹം ഉയർ കൊടുത്തേനിക്ക, ഇത്രമ സ്നേഹം ഉയർ കൊടുത്തേനിക്ക, മന്നഭവൻ നീ പാനെഴുതല്ല എനിക്ക്, നീളുതല്ല എനിക്ക്, തേടി വന്നോ ദോഷിയാം എന്നെയും എന്നെയും നാഥ, ചൊണിതലേ ക്ഷീണം ഭവേശിടാതെ നെയും നാഥ, ചൊണിതലേ ക്ഷീണം ഭവേശിടാതെ നെയും നാഥ, അണിപ്പഴുതുള്ള പാണികളാലേ, അണിപ്പഴുതുള്ള പാണികളാലേ, പ്രീണിച്ചന് ചേടുക നീത്യം, മിണിച്ചനു ഗ്രഹിച്ചിടുക നീത്യം, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, ചോൺ പോഷിപ്പിക്കാ പദ്യഭജനമം ക്ഷീരത്താലെന്നെ, പോഷിപ്പിക്കാ പദ്യഭജനമം ക്ഷീരത്താലെന്നെ, നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ചു, നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ചു, പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോനെ, പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോനെ, തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ, കുഞ്ഞാടിൻ്റെ കൂടകമേച്ചവ പാടുമേ മോദാ, കുഞ്ഞാടിൻ്റെ കൂടകമേച്ചവർ പാടുമേ മോദാ, സിയോൻ മലയ സീമയറ്റാനെന്നും, സിയോൻ മലയ സീമയറ്റാനെന്നും,
എന്നി നീ ലഭിക്കുമോ മൽപ്രാണനാഥ, എന്നി നീ ലഭിക്കുമോ മൽപ്രാണനാഥ. തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ.
കർത്താവ് യേശു പത്ത് കൽപ്പന രണ്ടായി വിഭാഗിച്ചു. ഒന്ന്, നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. നിന്നെ സ്നേഹിക്കുന്ന പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ രണ്ട് സ്നേഹത്തിൽ കൂടെ, രണ്ട് വാചകങ്ങളിൽ കൂടെ ദൈവം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഈ സ്നേഹത്തിൽ നാം വളരണം. ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ നിന്റെ അയൽക്കാരനെയും നിന്റെ കൂട്ടുകാരനെയും നീ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മകനായി വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ വരവിൽ നാം കാണപ്പെടും. ആകയാൽ ദൈവം നമ്മെ സ്നേഹിക്കുവാൻ സൃഷ്ടിച്ചു, പരസ്പരം സ്നേഹിച്ചു. യേശു കർത്താവ് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ സ്നേഹിച്ചു. അവർ പല നേരത്തും കർത്താവിനെ എതിർത്തു പറഞ്ഞുവെങ്കിലും ദൈവം ഒരു നാളും അവരെ ശിക്ഷിച്ചില്ല. തോമസ് എന്ത് പറഞ്ഞു? എൻ്റെ കൈ നിൻ്റെ വിലാപുറത്ത് ഇട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാലും ആ തോമാസിനെയും ദൈവം സ്നേഹിച്ചു. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെയും അവനെ സ്നേഹിച്ചു. അവസാനം യോഹന്നാൻ സുവിശേഷം അവസാനം 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു കർത്താവ് സ്വർഗാരോഹണത്തിന് ശേഷം, ഹല്ലേലൂയ സ്തോത്രം, സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ഇവർ യേശു പോയി എന്ന് കരുതി. അവർ മീൻ പിടിക്കുവാൻ ഗലീലക്കടയിൽ ഇരുന്നപ്പോൾ യേശു വന്നു, ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതേ, നിനക്കറിയാമല്ലോ ഞാൻ സ്നേഹിക്കും. മൂന്ന് പ്രാവശ്യം ചോദിച്ചു. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രസുണ്ട്. മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്നാൽ എൻ്റെ ആടുകൾ മേയ്ക്കുക. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയെ കാടും നീ സ്നേഹിക്കുന്നുവോ? അതേ, ഞാൻ സ്നേഹിക്കുന്നു. എന്നാൽ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞവനെ അനുഗ്രഹിച്ച കർത്താവ്. നാം പലപ്പോഴും ദൈവസന്നിധി വിട്ട് ഞാൻ സ്നേഹിക്കും, ദൈവത്തെ വെറുത്താലും അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം നമ്മിൽ ഇരിക്കട്ടെ. കർത്താവിൻ്റെ വരുവരെയും നാം ഇത് സ്നേഹത്തിൽ വളരണം. പരസ്പരം സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വരവിങ്കൽ നാം കാണപ്പെടും. ഹല്ലേലൂയ. ഈ സമയം തന്ന കർത്താവിൻ്റെ ദാസനും ഈ സഭ വിശ്വാസികൾക്കും എൻ്റെ സ്നേഹമെന്ന് അറിയിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച നാം അവസാനിക്കും. അൻപുള്ള ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം നീ സഹായിച്ചുവല്ലോ. ഈ ആരാധനയുടെ ആരംഭം തന്നെ ഇതുവരെയും നിന്റെ കൃപ ഞങ്ങളെ പരിപാലിച്ചു. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഒഴുക്ക് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. ആത്മാവിൻ്റെ പ്രയോജനം ഞങ്ങൾക്കുണ്ടായിരുന്നു കർത്താവേ. ആ പ്രചോദനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിന്റെ വചനങ്ങളെ പറയുവാൻ ഇടയാക്കിയനായി സ്തോത്രം ചെന്നു. നിന്റെ ദാസനെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ. അപാരവൃദ്ധമേ അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിടിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. സമയം ചുരുക്കമായതുകൊണ്ട് വളരെ കുറിപ്പുകൾ കൊണ്ടുവന്നിട്ട് ഒന്നും പറയാൻ സാധ്യമില്ല. അതുകൊണ്ട് എന്തായാലും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.